എല്ലാ പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചതും പ്രേത സിനിമകൾ ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് ആയി മാറിയ ദ കൺജ്യൂറിംഗ് എന്ന സിനിമയുടെ മൂന്നാം ഭാഗം ഈ അടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. പതിവ് പോലെ വാറൻ ഫാമിലിയുടെ ഇൻവെസ്റ്റിഗേഷന്റെ യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ജെയിംസ് വാൻ ആയിരുന്നു കൺജ്യൂറിംഗ് വണ്ണും ടൂവും ഡയറക്റ്റ് ചെയ്തത്. ഒരു പക്ഷേ പതിവ് ശൈലിയിൽ നിന്നും ഒരു ചേഞ്ച് വരുത്താനായിരിക്കാം. ഇത്തവണ മൈക്കിൾ ഷാവസ് ആയിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് ഇതിന്റെ കഥയിലേക്ക് പോകാം. ആയിരത്തി തൊള്ളായിരത്തി 1981 July 18 ഡേവിഡ് ഗ്ലാറ്റ്സിന്റെ എക്സോസിസത്തിലൂടെയാണ് സിനിമയുടെ തുടക്കം. അത് നിരീക്ഷിക്കാനാണ് എഡും ലോറൈൻ വാറനും അവിടെ എത്തിയത്. ഫാദർ ഗോർഡൻ ആയിരുന്നു എക്സോസിസം നടത്തിയത്. വെറും 8 വയസ്സു മാത്രം പ്രായമുള്ള കുട്ടിയായിരുന്നു ഡേവിഡ്. എക്സോസിസമൊക്കെ വളരെ ശാന്തതയോടെയാണ് അവൻ നോക്കുന്നത്. ഇത് കണ്ട വാറൻ ഫാമിലി അവർ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും എളുപ്പമായ എക്സോസിസമായിരിക്കും ഇതെന്ന് വിചാരിച്ചു. ഡേവിഡിന്റെ മാതാപിതാക്കളും അവന്റെ ചേച്ചിയായ ഡെബിയും അവളുടെ ബോയ്ഫ്രണ്ടായ ആർണിയും ഈ എക്സോസിസത്തിൽ ഡേവിഡിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആർണിയും ഡേവിഡും വളരെ അടുത്ത ബന്ധം തന്നെ കാത്തുസൂക്ഷിച്ചിരുന്നു. ഫാദർ എത്തുന്നതിന് മുമ്പേ റൂമിലെത്തിയ ഡേവിഡ് റൂമിന്റെ കതകിൽ ആരോ മുട്ടുന്നത് അവൻ കേട്ടു. അതിലെന്തോ പന്തികേട് തോന്നിയ ഡേവിഡ് പേടിച്ച് ബാത്റൂമിൽ പോയി ഒളിച്ചു. അപ്പോഴാണ് മുകളിൽ നിന്നും വിളറിയ കൈകൾ അവൻ കാണുന്നത്. അതിനുശേഷം ഷവറിൽ നിന്നും തുരുതുരാ ചോര വീഴുന്നത് കണ്ട ഡേവിഡ് പേടിച്ച് അലറി വിളിച്ചു. അവൻ്റെ അലറൽ കേട്ട് വീട്ടിലെ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. അപ്പോഴേക്കും ഡേവിഡിൻ്റെ ശരീരത്തിൽ വീണ്ടും ആ ആത്മാവ് വന്നു. അവൻ അക്രമാസക്തനായി അവൻ്റെ അച്ഛൻ്റെ കാലിൽ ഒരു കത്തിയെടുത്ത് ആഞ്ഞു കുത്തുകയും ചെയ്തു. ആ സമയം എഡ് തൻ്റെ എല്ലാ ശക്തിയുമെടുത്ത് അവനെ തൂക്കിയെടുത്ത് താഴേക്ക് കൊണ്ടുപോയി അവനെ ഒരു ടേബിളിൽ കിടത്തി. ഫാദർ ഗോർഡൻ എക്സോസിസം തുടങ്ങി. ഫാദറിൻ്റെ മന്ത്രങ്ങൾ കേട്ടപാടെ ഡേവിഡിൻ്റെ ആക്രമണം കൂടിക്കൂടി വന്നു. അവർക്കാർക്കും ഡേവിഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുമായി. ആ സമയത്ത് ലോറൈൻ ഡേവിഡിനെ തൊട്ടതും ഒരു ദിവ്യശക്തി പോലെ അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കാണാനും പറ്റി. അപ്പോഴേക്കും ഡേവിഡിന്റെ ശരീരം ഒരുപാട് വികൃതമാവുകയും എഡ്വാറിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. നിന്റെ ഹൃദയം സ്തംഭിപ്പിക്കുക ചെയ്യുമെന്ന് അവൻ എന്തോ ഒരു വികൃത ശബ്ദത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും എഡ് അവിടെ വീണു. അതേസമയം ആർണി ഡേവിഡിനെ അവിടുന്ന് പിടിച്ചു മാറ്റി ഡേവിഡിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ഡേവിഡിന്റെ ശരീരം ഒഴിവാക്കൂ, എന്നിട്ട് എന്റെ ശരീരം ഏറ്റെടുത്തോളൂ. അപ്പോഴേക്കും ഡേവിഡ് ശാന്തനാവുകയും ആർണിയുടെ കണ്ണുകൾ വികൃതമാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഡേവിഡിന്റെ കണ്ണിൽ നിന്ന് ആർണിയിലേക്ക് ആ പ്രേതം കുടിയേറിയത് ശ്രദ്ധിച്ചത് എഡ് മാത്രമായിരുന്നു. അപ്പോഴേക്കും അറ്റാക്ക് വന്ന് എഡ് ബോധം കെടുകയും ചെയ്തു. പക്ഷെ എല്ലാവരും കരുതിയത് ആ എക്സോസിസം വളരെ വിജയകരമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ വെച്ച് പിരിയുകയും ചെയ്തു. എഡിനെ ആശുപത്രിയിലുമാക്കി. അതേസമയം ആർണിയും ഡെബിയും തങ്ങളുടെ ഫ്രണ്ടായ ബ്രൂണോയുടെ വീട്ടിൽ റെന്റൊന്നും കൊടുക്കാതെ കഴിയുകയും പക്ഷെ അവിടെ നിന്നും മാറണമെന്ന ചിന്തയിലുമായിരുന്നു. അവർ അവിടെയായിരുന്നു ദീർഘകാലമായി താമസിച്ചു വരുന്നത്. എക്സോസിസം കഴിഞ്ഞ് അവിടെ എത്തിയ ആർണിക്ക് എന്തൊക്കെയോ സൂപ്പർ നാച്ചുറലായ സംഭവങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഏതോ ഒരു സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മരം മുറിക്കുവാൻ വേണ്ടി മരത്തിൽ കയറിയ ആർണിക്ക് മരം മുറിക്കുന്നതിനിടയെ തൻ്റെ വീട്ടിൻ്റെ ജനാലകളിലൂടെ ആ സ്ത്രീ തന്നെ നോക്കുന്നതായി അവന് തോന്നാൻ തുടങ്ങി. അതിൻ്റെ ഞെട്ടലിൽ ആർണി താഴേക്ക് വീണു. പെട്ടെന്ന് തന്നെ ആ മിഷൻ ഓണാവുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് വല്ലാതെ അസ്വസ്ഥനായ ആർണി പെട്ടെന്ന് വീട്ടിലെത്തുകയും ചെയ്തു. അപ്പോഴേക്കും ബ്രൂണോ ഒച്ചത്തിൽ പാട്ടൊക്കെ വച്ച് ആർണിയെ ബിയർ കഴിക്കാൻ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. ബ്രൂണോ ഡെബിയുടെ കൂടെ ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആർണി വല്ലാതെ അസ്വസ്ഥനായി. പെട്ടെന്ന് ബ്രൂണോ ഒരു പ്രേതമായി മാറിയതുപോലെ ആർണിക്ക് തോന്നി. ആ പ്രേതം അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായും അവന് തോന്നാൻ തുടങ്ങി. അവൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ കയ്യിൽ കിട്ടിയ ഒരു കത്തിയെടുത്ത് ബ്രൂണോയെ ആഞ്ഞു കുത്തി. അതേസമയം ഹോസ്പിറ്റലിലായ എഡിന് ബോധം വരികയുണ്ടായി. ബോധം വന്നതോടെ എഡ് ലൊറൈനെ വിളിച്ച് പറഞ്ഞു, ഡേവിഡിനെ വിട്ട് പ്രേതാത്മാവ് ആർണിയുടെ ശരീരത്തിൽ കുടിയേറിയിട്ടുണ്ടെന്ന്. ഇതറിഞ്ഞ ലൊറൈൻ പോലീസിനെ വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് ആർണിയുള്ള അടുത്തേക്ക് പോകുക, അല്ലെങ്കിൽ അവിടെ ഒരു ദുർമരണം സംഭവിക്കുമെന്ന്. വിവരമറിഞ്ഞ് പോലീസുകാർ അവിടെ എത്തുമ്പോഴേക്കും ആർണി ചോരയിൽ കുളിച്ച് റോഡിലൂടെ ആ കത്തിയുമെടുത്ത് എങ്ങോട്ടോ നടക്കുകയായിരുന്നു. പോലീസ് വാഹനം അവന്റെ അരികിൽ നിർത്തി അവനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവൻ പറഞ്ഞു, താൻ ആരെയോ കുത്തിക്കൊന്നെന്ന് തോന്നുന്നു എന്ന്. അപ്പോൾ അവർ കണ്ടത് തറയിൽ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ബ്രൂണോയിയായിരുന്നു. അവന്റെ ശരീരത്തിൽ 22 കുത്തേറ്റിരുന്നു. അപ്പോൾ തന്നെ ആർണിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലാക്കുകയും ചെയ്തു. എഡും ലൊറൈനും ആർണിയുടെ ലോയറും ചേർന്ന് ആർണിയെ ജയിലിൽ പോയി കണ്ടു. അവന്റെ ശരീരത്തിൽ ആത്മാവുണ്ടോ എന്നറിയാൻ വേണ്ടി അവർ അവന് ഒരു ബൈബിൾ വായിക്കാൻ കൊടുത്തു. അവനത് മനോഹരമായി തന്നെ വായിച്ചു തീർത്തു. അപ്പോൾ അവർ മനസ്സിലാക്കി അവന്റെ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് വിട്ടുപോയിരിക്കുന്നു എന്ന്. അങ്ങനെ വെറുതെയെന്നും ഒരാളുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് പോവില്ലെന്ന് മനസ്സിലാക്കിയ വാറൻ ദമ്പതികൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തീരുമാനിച്ചു. അവന്റെ ശരീരത്തിൽ പ്രേതമില്ലാത്തത് കൊണ്ടാണ് അവന് നല്ല രീതിയിൽ ബൈബിൾ വായിക്കാൻ പറ്റിയത് എന്ന് അവർ മനസ്സിലാക്കി. ഈ കാര്യങ്ങളൊക്കെ കേട്ട അവന്റെ ലോയർ അവനു വേണ്ടി കോടതിയിൽ വാദിക്കാൻ തയ്യാറായില്ല. കാരണം പ്രേതത്തെക്കുറിച്ചുള്ള വാദങ്ങളൊക്കെ മിക്കതും കോടതിയിൽ നിന്ന് തള്ളിപ്പോകുകയാണ് ചെയ്യാറ്. പക്ഷേ എഡ് ആ ലോയറെ പറഞ്ഞു സമ്മതിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കോടതിയിൽ ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും ചെകുത്താനിലും പ്രേതത്തിലും വിശ്വാസമുണ്ടാകണം. വേണമെങ്കിൽ എന്റെ കൂടെ വീട്ടിലേക്ക് വന്നോളൂ, അവിടെ അനബെല്ല എന്ന ഡോളിനെ കാണിച്ചു തരാം, അതിലൂടെ പ്രേതമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാം എന്നും അവർ പറഞ്ഞു. അങ്ങനെ വാറൻ ഫാമിലിയുടെ വാക്ക് കേട്ട ലോയർ കോടതിയിൽ ചെന്ന് അവനു വേണ്ടി വാദിക്കുകയും ചെയ്തു. അതിനുശേഷം ആ പ്രേതാത്മാവ് എവിടെ പോയി എന്ന അന്വേഷണത്തിനും വാറൻ ഫാമിലി തുടക്കമിടുകയും ചെയ്തു. അങ്ങനെയാണ് അവർ ഡേവിഡും ഫാമിലിയും 5 മാസങ്ങൾക്ക് മുൻപ് ആ വീട്ടിലേക്ക് താമസം മാറി വന്നതിന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. ആ വീട്ടിലെത്തിയ പാടെ തന്നെ ഡേവിഡ് തന്റെ മുറിയിലേക്ക് പോകുകയും അവിടെയുണ്ടായിരുന്ന ഒരു വാട്ടർ ബെഡിൽ കളിക്കുകയും ചെയ്തു. അപ്പോഴാണ് അവന് ബെഡിൽ നിന്നും വെള്ളം വരുന്നത് പോലെയും താഴെ നിന്നും അവന്റെ കയ്യാരോ പിടിച്ചു വലിക്കുന്നതായുമൊക്കെ തോന്നാൻ തുടങ്ങി. അതോടെ ഒരാത്മാവ് അവന്റെ ദേഹത്ത് കൂടുകയും ചെയ്തു. അങ്ങനെ അതിന്റെ ഉറവിടം അന്വേഷിച്ച് ലൊറൈൻ ആ വീട്ടിന്റെ ബേസ്മെന്റിലേക്ക് പോകുകയും ചെയ്തു. അവിടെ എത്തിയ അവർ എന്തോ ഒരു സാധനം ചാക്കിൽ കെട്ടിവെച്ചത് ശ്രദ്ധിച്ചു. അത് തുറന്നു നോക്കിയപ്പോൾ എന്തോ ഒരു കൂടോത്രം ചെയ്തത് പോലെയുള്ള സാധനം കണ്ടു. ഇതൊക്കെ അറിഞ്ഞ ഫാദർ ഗോഡ് മറ്റൊരു ഫാദറിനെ പോയി കാണണമെന്നും ഇതുപോലത്തെ കേസുകൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെയാണ് വാറൻ ദമ്പതികൾ കാസ്ന എന്ന ഫാദറിനെ പോയി കാണുന്നത്. ഇതിനെപ്പറ്റി അറിഞ്ഞ ഫാദർ കാസ്നർ ഇത് സാത്താൻ സേവയുടെ ഭാഗമാണെന്നും താൻ കുറെ വർഷങ്ങളായി ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയാണെന്നും ഇതിനെപ്പറ്റി അന്വേഷിച്ചു നടന്നാൽ ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടമാകാമെന്നും പറഞ്ഞു. ഇതേ സമയം ഏതോ ഒരു സ്ത്രീ ആർണിയുടെ ഫോട്ടോ ഒക്കെ വച്ച് സാത്താൻ സേവ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഏതോ ഒരു സൂപ്പർ നാച്ചുറൽ ഫീൽ ആർണിക്ക് തോന്നുകയും ഏതോ ഒരു പ്രേതം തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായും അവന് തോന്നി. അങ്ങനെയിരിക്കെ വാറൻ ഫാമിലിക്ക് ദൂരെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും കോൾ വന്നു. ഇതുപോലെ സാത്താൻ സേവ ചെയ്തൊരു തലയോട്ടി അവിടെയുള്ളൊരു ക്രൈം സീനിൽ നിന്നും ലഭിച്ചിരുന്നെന്നും അവിടെയുള്ള 2 പെൺകുട്ടികൾ മിസ്സിംഗ് ആയിരുന്നുവെന്നും അതിലൊരു പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരുന്നെന്നും മറ്റൊരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടുകിട്ടിയില്ലെന്നും അവർ പറഞ്ഞു. അങ്ങനെ ആ പോലീസും വാറൻ ദമ്പതികളും ആ ക്രൈം സീനിൽ പോയി. അവിടെ എത്തിയ ലൊറൈനി തന്റെ അത്ഭുത ശക്തി കൊണ്ട് എന്തൊക്കെയോ കാഴ്ചകൾ കാണാനും സാധിച്ചു. അവിടെയുള്ള 2 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിക്ക് പ്രേതം കൂടുകയും അവൾ മറ്റൊരു പെൺകുട്ടിയെ കുത്തിവീഴ്ത്തുകയും ചെയ്തു. പിന്നീട് ആ പെൺകുട്ടി ഓടി രക്ഷപ്പെടുമ്പോൾ വെള്ളത്തിൽ വീഴുകയും ചെയ്തു. അങ്ങനെ അത് കണ്ടുപിടിക്കാനായി വെള്ളക്കെട്ടിനകത്തേക്ക് പോയ ലൊറേനെ ആരോ കാലിൽ പിടിച്ചു വലിക്കുന്നതായി അവൾക്ക് തോന്നി. അതിൽ നിന്നും എട്ട് അവളെ രക്ഷിക്കുകയും ചെയ്തു. അതിശയമെന്നോണം ഈ കൊലപാതകത്തിലും ആർണി ചെയ്തതുപോലെ 22 കുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ജയിലാകട്ടെ, ആർണിയെ പ്രേതാത്മാവ് പൂർണമായും കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു. ആർണി കൂടുതൽ അപകടത്തിൽ പോകുന്നതിന് മുൻപേ ലൊറൈൻ തന്റെ മന്ത്രശക്തിയിലൂടെ ആർണിയെ തടയും. തുടർന്ന് വീട്ടിലെത്തിയ വാറൻ ദമ്പതികൾക്ക് ഡ്രൂ ഒരു ബുക്ക് കാണിക്കും. ആ ബുക്കിൽ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഡ് താഴേക്ക് വീഴും. അതിനുശേഷം എഡിന് ആ മന്ത്രവാദിനിയുടെ പ്രവൃത്തിയിൽ അവിടെയുള്ളവരോട് എഡ് വിചിത്രമായി പെരുമാറും. അതേസമയം എഡിന് അവിടെ ഒരു പിശാച് വരുന്നതായും തോന്നും. അങ്ങനെ ഒരു കത്തിയെടുത്ത് അതിനെ കുത്താൻ പോകുമ്പോഴേക്കും ഡ്രിയോ തടയും. അപ്പോഴാണ് അവന് മനസ്സിലായത് അത് ലൊറൈനായിരുന്നു. ആ മന്ത്രവാദിനിയുടെ പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. അതിനുശേഷം അവരുടെ വീട്ടിനുള്ളിലുള്ള ഒരു ഫ്ലവർ വേസിൽ എന്തോ ഒരു കൂടോത്രം ചെയ്തതുപോലെയുള്ള സാധനം കണ്ടു. പിന്നീട് ഒട്ടും വൈകിക്കാതെ ലൊറൈൻ ഫാദർ കാസ്റ്റ്നറുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഡ്രിയോ കൊടുത്ത ബുക്ക് ഫാദറിനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയായിരുന്നു പോയത്. അങ്ങനെ ഫാദർ ആ ബുക്കിലുള്ള രഹസ്യത്തെക്കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തു. അതിലുണ്ടായിരുന്നത് 3 പേരെ ബലി കൊടുക്കണമെന്നതാണ്. 1 ഒരു കുട്ടിയെയും, പിന്നൊന്ന് പ്രണയത്തിൽ വിശ്വസിക്കുന്നവനെയും, 3 ദൈവത്തിൽ വിശ്വസിക്കുന്നവനെയുമായിരുന്നു ബലി കൊടുക്കേണ്ടത്. ആ 3 എഡായിരുന്നു. പിന്നീട് ഫാദർ ലൊറൈനെയും കൂട്ടി അവിടുത്തെ ബേസ്മെന്റിലേക്ക് പോവുകയും ചെയ്തു. ഇവിടുന്ന് മനസ്സിലാക്കാം ഫാദറിന്റെ മകളാണ് ആ മന്ത്രവാദിനി എന്നത്. അങ്ങനെ ആ മന്ത്രവാദം നടത്തുന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. ആ സ്ഥലം മൊത്തത്തിൽ നശിപ്പിച്ചാൽ ഇതിന് പരിഹാരമാകുമെന്ന് പറഞ്ഞ ലൊറൈൻ അത് നശിപ്പിക്കാനും ശ്രമിക്കുന്നു. തുടർന്ന് അവിടേക്ക് എത്തിയ ഫാദറിന്റെ മകൾ ഫാദറിനെ കൊല്ലുകയും പിന്നീട് ലൊറൈനെ വകവരുത്താൻ പോകുകയും ചെയ്യും. ആ മന്ത്രവാദിനിയുടെ കയ്യിൽ നിന്ന് ലൊറൈൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. അപ്പോഴേക്കും അവിടെ എഡ് എത്തിച്ചേർന്നു. ആ സമയം എഡിനെ കണ്ട മന്ത്രവാദിനി എന്തൊക്കെയോ പൊടി അവന് നേരെ ഉതിർത്തു. ആ സമയം എഡിനും പിശാചിന്റെ ബാധയേറ്റിരുന്നു. ആർണിയാണെങ്കിൽ സ്വയം മരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഡെബി അവരുടെ പ്രണയത്തെ അവനെ ഓർമ്മിപ്പിക്കും. അതേസമയം എഡും ലൊറൈനെ കൊല്ലാൻ നോക്കുമ്പോൾ ലൊറൈനും തന്റെ പ്രണയം ഓർമ്മിപ്പിക്കും. അങ്ങനെ എഡ് പഴയ രൂപത്തിലാവുകയും ചെയ്യും. മന്ത്രവാദമുണ്ടാകുന്ന സ്ഥലം അവൻ നശിപ്പിക്കുകയും ചെയ്തു. ആ സ്ഥലം നശിപ്പിക്കപ്പെട്ടതോടെ ആർണിയുടെ ശരീരത്തിലെ പ്രേതാത്മാവും പോകും. അങ്ങനെ എല്ലാം നശിച്ച മന്ത്രവാദിനിയെ ബലി കൊടുക്കാമെന്നേറ്റ പ്രേതാത്മാവ് ബലികൾ പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ എല്ലാം ശാന്തമായി. ആർണിയുടെ കേസിൽ 5 ജയിൽ ശിക്ഷ അവന് കൊടുക്കുകയും ചെയ്തു. ഡെബി ആർണിയെ ജയിലിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതുപോലെ ദുരൂഹമായിട്ടുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ടോപ്പിക് സജസ്റ്റ് ചെയ്യാം. അതിനുള്ള ഇമെയിൽ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും.